ക്രിസ്തു അവനുവേണ്ടി നിർവഹിച്ച പ്രവൃത്തി കാരണം ദൈവം ഒരു വിശ്വാസിയെ പൂർണ്ണമായും സ്വീകരിക്കും. വിശ്വാസത്താൽ മാത്രമേ ഈ നീതീകരണം അവകാശമാക്കുവാൻ കഴിയുകയുള്ളൂ. സുഹൃത്തെ,
ട്രാൻസ്‌വേൾഡ് റേഡിയോ ഇന്ത്യയുടെ ജീവസന്ദേശ വചന പഠന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നും തിരുവചനം പഠിക്കുവാൻ നമുക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പഠനം ആരംഭിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു, ശ്രദ്ധിച്ചാലും.
ഈ മഹത്തായ ലേഖനം പഠിക്കുവാൻ സാധിക്കുന്നത് തന്നെ ഒരു വലിയ അനുഭവമാണ്, ഒരു അനുഗ്രഹമാണ്. ഒന്നാം അധ്യായത്തിന്റെ ആദ്യത്തെ നാല് വാക്യങ്ങൾ നാം കണ്ടുകഴിഞ്ഞിരുന്നല്ലോ. ഇന്ന് അഞ്ചു മുതലുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കാം. ഞാൻ അല്പം വേഗത്തിൽ പോകുന്നതുകൊണ്ട് പരിഭവപ്പെടരുത്, എങ്കിൽ മാത്രമേ നമുക്ക് മുഴുവൻ പഠിച്ചു തീരുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് അഞ്ചു മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം, ശ്രദ്ധിച്ചാൽ. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാലല്ലോ ഞങ്ങൾ അവന്റെ നാമത്തിനായി സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിനനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പസ്തോലത്വവും പ്രാപിച്ചത്. അവരിൽ യേശുക്രിസ്തുവിനായി വിളിക്കപ്പെട്ട നിങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നു. അവന്റെ മുഴുവൻ തലക്കെട്ടും, അതെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ മുഴുവൻ പേരും പദവിയും നമുക്കിവിടെ ലഭിക്കുന്നു എന്നത്ര ഞാൻ ചിന്തിക്കുന്നത്. അവൻ മനുഷ്യപുത്രനാണ്. അവിടുന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ആകുന്നു. അത് അവന്റെ അത്ഭുതകരമായ നാമമാണ്. നാം ഇന്ന് സാധാരണയായി കേൾക്കാറുള്ള ഒരു കാര്യം, നമുക്ക് യേശുവിന്റെ മതം ആവശ്യമാകുന്നു എന്നത്രേ. പ്രിയ സുഹൃത്തെ, യേശുവിന് മതം ഒന്നുമില്ലായിരുന്നു. അങ്ങനൊന്നും അവന് ആവശ്യവുമില്ലായിരുന്നു. അവിടുന്ന് ദൈവമാണ്. അവന് ആരാധിക്കുവാൻ കഴിയില്ല. അവനെയാണ് ആരാധിക്കേണ്ടത്. ചിലർ അതിന് തടസ്സം പറഞ്ഞു എന്ന് വന്നേക്കാം. അവൻ പ്രാർത്ഥിച്ചത് എന്തിനാകുന്നു എന്ന് വാദിച്ചേക്കാം. അതെ, അതിനുള്ള കാരണം അവിടുന്ന് മനുഷ്യവർഗത്തിന്റെ സ്ഥാനം എടുത്തു എന്നതുകൊണ്ടാണ്. അവിടുന്ന് പ്രാർത്ഥിച്ചത് നമ്മുടെ വിശ്വാസത്തെ സഹായിക്കുന്നതിനു വേണ്ടിയാണ്. എന്നാൽ അവിടുന്ന് കർത്താവായ യേശുക്രിസ്തു ആകുന്നു. അതുമാത്രമല്ല, അവൻ ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയുമാകുന്നു. ഇതത്ര യേശുവിന്റെ മനുഷ്യത്വം. അവിടുന്ന് കന്യകയിൽ നിന്നും ജനിച്ചവനാണ്. ഉയർത്തെഴുന്നേൽപ്പ് അവനെ ദൈവപുത്രനാക്കിയില്ല. അത് അവൻ ആരാകുന്നു എന്ന് വെളിപ്പെടുത്തുക മാത്രമേ ചെയ്തുള്ളൂ. ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തു എന്ന് പറയുമ്പോൾ ഇവിടെ ക്രിസ്തുവിന്റെ തികഞ്ഞ മനുഷ്യത്വത്തെക്കുറിച്ചാണ് നാം കാണുന്നത്. യേശുക്രിസ്തു ദൈവവും മനുഷ്യനുമാണ്. അവൻ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് നിർണയിക്കപ്പെട്ടവനാകുന്നു. ഇവിടെ ഇതാ തൃത്വം വെളിപ്പെട്ടു വന്നിരിക്കുന്നു. അവനെ ദൈവപുത്രൻ എന്ന് നിർണയിച്ചത് മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കയാലാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഉയർത്തെഴുന്നേൽപ്പ് എല്ലാം തെളിയിക്കുന്നു. അവനെ ദൈവപുത്രനായി വെളിപ്പെടുത്തുന്നത് ഉയർത്തെഴുന്നേൽപ്പാണ്. അവിടുത്തെ ഉയർപ്പ് അവന്റെ കന്യകാ ജനനത്തെ തെളിയിക്കുന്നു. അവൻ ശക്തിയുള്ള ദൈവപുത്രനാകുന്നു. അവനാലല്ലോ നിങ്ങൾ കൃപയും അപ്പസ്തോലത്വവും പ്രാപിച്ചത്. അത് വളരെ പ്രസക്തമായ പദങ്ങളാകുന്നു. കൃപ രക്ഷയ്ക്കുള്ള ദൈവത്തിന്റെ മാർഗമാകുന്നു. ദൈവം കൃപാലും ആയിരുന്നില്ല എങ്കിൽ നമ്മിൽ ആരും തന്നെ രക്ഷപ്പെടുമായിരുന്നില്ല. അപ്പസ്തോലത്വം എന്ന് പറഞ്ഞിരിക്കുന്നത് പൌലോസിനെയും മറ്റ് അപ്പസ്തോലന്മാരെയും കുറിച്ച് പ്രത്യേകം പറഞ്ഞിരിക്കുന്നതാണെങ്കിൽ തന്നെ എല്ലാ വിശ്വാസിയും ഒരർത്ഥത്തിൽ അപ്പസ്തോലനാകുന്നു. അതായത് അയക്കപ്പെട്ടവൻ ആകുന്നു. എല്ലാ വിശ്വാസിയും ഓരോ സാക്ഷിയായിരിക്കാവുന്നതാണ്. ഒരു ദൂതുമായി അയക്കപ്പെട്ടവൻ. നാം ഇന്ന് വാസ്തവത്തിൽ അത് ചെയ്യുന്നുണ്ടോ? എന്താണ് വാസ്തവത്തിൽ ചെയ്യുന്നത്? സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിനനുസരണം വരുത്തേണ്ടതിന് എന്ന് നാം വായിച്ചു. ഈ ലേഖനം അനുസരണത്തോടെ ആരംഭിക്കുകയും അനുസരണത്തോടെ അവസാനിക്കുകയും ചെയ്യുന്നത് നാം കാണുന്നു. ഒടുവിലത്തെ അധ്യായത്തിൽ, അതായത് പതിനാറാം അധ്യായത്തിന്റെ പത്തൊൻപതാം വാക്യത്തിനും ഇരുപത്തിയാറാം വാക്യത്തിലും അനുസരണത്തെക്കുറിച്ച് നാം വായിക്കുന്നു. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിനനുസരണമുള്ളവരായിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാകുന്നു. ദൈവം വിശ്വാസത്താൽ നമ്മെ രക്ഷിക്കുന്നു, പ്രവൃത്തികളാലല്ല. എന്നാൽ അവൻ നമ്മെ രക്ഷിച്ചതിന് ശേഷം നമ്മുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. അതെ, നമ്മുടെ അവനോടുള്ള അനുസരണത്തെക്കുറിച്ച്. ഏഴാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവരിൽ യേശുക്രിസ്തുവിനായി വിളിക്കപ്പെട്ട നിങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നു. വിളിക്കപ്പെട്ടവരാകുന്നു തെരഞ്ഞെടുക്കപ്പെട്ടവർ. ആരാണ് വിളിക്കപ്പെട്ടവർ? അതെ, അവർ കേട്ടവരാകുന്നു. എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുന്നു, അവ എന്നെ അനുഗമിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ കർത്താവായ യേശു വ്യക്തമാക്കിയത് ഈ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ കാര്യമാകുന്നു. കർത്താവിന്റെ വിളിക്ക് നാം ഉത്തരം നൽകിയിട്ടുണ്ടെങ്കിൽ നാം തെരഞ്ഞെടുക്കപ്പെട്ടവരാകുന്നു. പൗലോസ് റോമിലെ വിശ്വാസികളോട് പറയുന്നത് അവർ വിളിക്കപ്പെട്ടവരാകുന്നു എന്നത്രേ. എട്ടാം വാക്യത്തിൽ നാം കാണുന്നു, നിങ്ങളുടെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നതിനാൽ ഞാൻ ആദ്യം തന്നെ എന്റെ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്തോത്രം ചെയ്യുന്നു. റോമയിൽ അനേകം ആളുകൾ ക്രിസ്തുവിങ്കിലേക്ക് തിരിയുന്നു എന്ന വർത്തമാനം സാമ്രാജ്യം മുഴുവൻ പരക്കുകയും അത് ചക്രവർത്തിമാരെ പരിഭ്രമിപ്പിക്കുകയും ചെയ്തു. പിന്നീട് പീഡനം ആരംഭിച്ചു. ലോകം മുഴുവൻ അവരുടെ വിശ്വാസത്തെക്കുറിച്ച് കേൾക്കുവാൻ ഇടയായിരിക്കുന്നു എന്ന കാര്യം പൗലോസ് ഇവിടെ സൂചിപ്പിക്കുന്നു. താങ്കളുടെ സഭയുടെ അഥവാ കൂട്ടായ്മയുടെ ഇന്നത്തെ സ്ഥിതി എങ്ങനെ ആയിരിക്കുന്നു എന്ന് പരിശോധിക്കുക. താങ്കളുടെ വ്യക്തിപരമായ സാക്ഷ്യം മറ്റുള്ളവർ കേൾക്കുവാനിടയായിട്ടുണ്ടോ? ഈ റോമിലെ സഭയ്ക്ക് എത്ര നല്ല സാക്ഷ്യമാണ് ആരംഭത്തിൽ ഉണ്ടായിരുന്നത്! അതോർത്ത് പൗലോസ് അപ്പോസ്തലൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 9-10 വാക്യങ്ങൾ, ഞാൻ ഇടവിടാതെ നിങ്ങളെ ഓർത്തുകൊണ്ട് ദൈവേഷ്ടത്താൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കൽ വരുവാൻ സാധിക്കേണ്ടതിന് എന്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു എന്നുള്ളതിന് അവന്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ ഞാൻ എന്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. അവന്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷം, 1 വാക്യത്തിൽ ദൈവത്തിന്റെ സുവിശേഷമായിട്ടാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. പിന്നീട് തന്റെ സുവിശേഷമെന്ന് പൗലോസ് ഇതിനെ വിളിക്കുന്നതായി നമുക്ക് കാണാവുന്നതത്രേ. ഞാൻ ഇടവിടാതെ നിങ്ങളെ ഓർത്തുകൊണ്ട് എന്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു എന്നും പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറഞ്ഞിരിക്കുന്നു. പൗലോസിന് ഒരു വലിയ പ്രാർത്ഥനാ ലിസ്റ്റ് ഉണ്ടായിരുന്നു എന്നോർക്കണം. റോമിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി ഇടവിടാതെ താൻ പ്രാർത്ഥിച്ചിരുന്നു എന്ന് പൗലോസ് ഇവിടെ പറയുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾ മറ്റുള്ള വിശ്വാസികളെ ഓർത്ത് എത്രമാത്രം പ്രാർത്ഥിക്കാറുണ്ട്? പൗലോസ് റോമിലേക്ക് ഒരു വിജയകരമായ യാത്ര ചെയ്യുവാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചിരുന്നു. എന്നാൽ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ പൗലോസിന്റെ യാത്രയെക്കുറിച്ച് വായിക്കുമ്പോൾ അതൊരു വിജയകരമായ യാത്രയായി തോന്നുകയില്ല. പൗലോസ് ഒരു തടവുകാരനായിട്ടാണ് അവിടേക്ക് യാത്ര ചെയ്തത്. യാത്രയ്ക്കിടയിൽ കടലിൽ ഒരു ഭയങ്കരമായ കൊടുങ്കാറ്റിൽ അകപ്പെടുകയും കപ്പൽ നശിക്കുകയും ചെയ്തു. കരയ്ക്കടുക്കുവാനിടയായപ്പോൾ പൗലോസിനെ ഒരു അണലി കടിക്കുകയും ചെയ്തു. എന്നിരുന്നാലും റോമിലേക്ക് യാത്ര ചെയ്യുവാൻ സാധിക്കുകയും അത് വളരെ പ്രയോജനകരമായ യാത്രയാവുകയും ചെയ്തു. ദൈവേഷ്ടത്താൽ താൻ റോമിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പൗലോസ് സൂചിപ്പിക്കുന്നു. ദൈവഹിതത്താൽ മാത്രമാണ് പൗലോസ് റോമിലേക്ക് പോയത് എന്നത്ര ഞാൻ വിശ്വസിക്കുന്നത്. പൗലോസിന്റെ താൽപര്യങ്ങളൊക്കെയും ദൈവഹിതത്തിന് വിധേയപ്പെടുത്തിയിരിക്കുന്നതായി നമുക്കിവിടെ കാണുവാൻ കഴിയും. നാം നമ്മുടെ ആഗ്രഹങ്ങളും പദ്ധതികളും എല്ലാം ദൈവഹിതത്തിന് വിധേയപ്പെടുത്തിക്കൊണ്ടാണോ മുൻപോട്ടു പോകുന്നത്? 11-12 വാക്യങ്ങളിൽ, നിങ്ങളുടെ സ്ഥിരീകരണത്തിനായി ആത്മീക വരം വല്ലതും നിങ്ങൾക്ക് നൽകേണ്ടതിന്, അതായത് നിങ്ങൾക്കും എനിക്കും ഒത്തൊരുമിച്ചുള്ള വിശ്വാസത്താൽ നിങ്ങളോടുകൂടെ എനിക്കും ആശ്വാസം ലഭിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ കാണുവാൻ വാഞ്ചിക്കുന്നു. ദൈവവചനം പഠിപ്പിക്കുന്നതിനായിട്ടാണ് പൗലോസ് റോമയിൽ പോകുവാൻ ആഗ്രഹിക്കുന്നത്. ദൈവവചനം പഠിപ്പിക്കുന്ന കാര്യത്തിൽ പൗലോസിന് താൽപര്യമുണ്ടായിരുന്നു. ദൈവവചനം പഠിപ്പിക്കുക എന്നതത്രേ ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷയും. റോമയിലെ വിശ്വാസികളിൽ നിന്നും തനിക്ക് പ്രചോദനം ലഭിക്കുമെന്നതായിരുന്നു പൌലോസിന്റെ പ്രതീക്ഷ. ദൈവവചന പഠനത്തിൽ പൌലോസിനും റോമയിലുള്ള വിശ്വാസികൾക്കും ഒരുമിച്ച് അനുഗ്രഹം പ്രാപിപ്പാൻ കഴിയും എന്നത്രേ പൌലോസ് അപ്പോസ്തലൻ പറയുന്നത്. ഏതൊരു ശുശ്രൂഷയിലും പരസ്പരം അനുഗ്രഹം പ്രാപിക്കുവാൻ ഇടയാകേണ്ടതത്രേ. ഏതൊരു സ്ഥലത്ത് ഞാൻ പോയാലും എന്റെ പ്രാർത്ഥന അതുതന്നെയാണ്, ഞാനും അനുഗ്രഹിക്കപ്പെടണം. 13-ാം വാക്യം, എന്നാൽ സഹോദരന്മാരെ, എനിക്ക് ശേഷം ജാതികളിൽ എന്ന പോലെ നിങ്ങളിലും വല്ല ഫലവും ഉണ്ടാകേണ്ടതിന് നിങ്ങളുടെ അടുക്കൽ വരുവാൻ പലപ്പോഴും ഭാവിച്ചു എങ്കിലും ഇതുവരെ മുടക്കം വന്നു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. റോമിലേക്ക് പോകുവാൻ പലപ്പോഴും പൗലോസ് ആഗ്രഹിച്ചിട്ടുണ്ട് എങ്കിലും അപ്പോഴൊക്കെയും പ്രതിബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരിൽ പലരും പൗലോസിന്റെ പ്രവർത്തനത്താൽ ക്രിസ്തുവിങ്കിലേക്ക് കടന്നു വന്നിട്ടുള്ളവരായിരുന്നു. റോമാ സാമ്രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് പൗലോസ് അവരെ കണ്ടുമുട്ടുകയും ക്രിസ്തുവിങ്കിലേക്ക് നയിക്കുകയും ചെയ്തു. ഗലാത്യലേഖനം 5-ാം അധ്യായത്തിന്റെ 22-23 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ആത്മാവിന്റെ ഫലം റോമിലെ വിശ്വാസികളുടെ ജീവിതത്തിൽ ഉണ്ടായി കാണുവാനാണ് പൗലോസ് ആഗ്രഹിക്കുന്നത്. 14-ാം വാക്യം നോക്കിക്കാട്ടെ, യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാകുന്നു. യവനന്മാർക്കും ബർബരന്മാർക്കും, അതെ, മനുഷ്യവർഗത്തെ മുഴുവൻ ഗ്രീക്കുകാർ ഇപ്രകാരമാണ് തരംതിരിച്ചിരുന്നത്. ഗ്രീക്കുകാർ സംസ്കാര സമ്പന്നരും വിദ്യാഭ്യാസ സമ്പന്നരുമായിരുന്നു. ബർബരന്മാർ എന്ന് പറയുന്നത് ഇന്ന് നാം വിജാതിയർ എന്ന് പറയുന്ന ആളുകളെ ഉദ്ദേശിച്ചാണ്. ഇത് ശരിയായ ഒരു തരംതിരിവല്ല എങ്കിലും റോമിലുള്ള ആളുകൾ ഇതിന്റെ അർത്ഥം ശരിയായി മനസ്സിലാക്കിയിരുന്നു. ഞാൻ യവനന്മാർക്കും ബർബരന്മാർക്കും കടക്കാരനാകുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. എങ്ങനെയാണ് പൗലോസ് കടക്കാരനായി തീർന്നത്? ഈ ജനങ്ങളുമായി പൗലോസിന് യാതൊരു വ്യാപാര ഇടപാടുമില്ലായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവുമായി പൗലോസിന് വ്യക്തിപരമായ ഒരു ഇടപാടുണ്ടായിരുന്നു. അത് പൗലോസിനെ സകല മനുഷ്യർക്കും കടക്കാരനാക്കി തീർത്തു. കാരണം ദൈവകൃപ അത്ര അധികമായി പൗലോസിന്മേൽ ചൊരിഞ്ഞിരുന്നു. നഷ്ടപ്പെട്ട ലോകത്തിന് പൗലോസ് കടക്കാരനായിരുന്നു. ലോകത്തിലുള്ള സകല മനുഷ്യരും സുവിശേഷം കേൾക്കുവാൻ ഇടയാകുന്നതുവരെയും നാം നമ്മുടെ കടം വീട്ടിയിരിക്കുന്നു എന്ന് പറയുവാൻ കഴിയുകയില്ല. ഞാൻ കടക്കാരനാകുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. താൻ റോമിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നതിന്റെ മറ്റൊരു കാരണവും അതുതന്നെയാണ്. 15 വാക്യം: അങ്ങനെ റോമയിലുള്ള നിങ്ങളോടും സുവിശേഷം അറിയിപ്പാൻ എന്നാലാവോളം ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. ഞാൻ കടക്കാരനാകുന്നു എന്ന് പൗലോസ് 14 വാക്യത്തിൽ പറഞ്ഞതിനു ശേഷം ഞാൻ ഒരുങ്ങിയിരിക്കുന്നു എന്നിവിടെ പറയുന്നു. കടം കൊടുത്തു തീർക്കുവാൻ താൻ ഒരുങ്ങിയിരിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നതിന്റെ അർത്ഥം. അതായത് എന്റെ ഭാഗത്ത് ഞാൻ തയ്യാറാണ് എന്ന്. പൗലോസ് ഒരുക്കമുള്ളവൻ എന്ന് മാത്രമല്ല, സുവിശേഷം പ്രസംഗിക്കുന്നതിന് വളരെ തീഷ്ണതയുള്ളവനുമായിരുന്നു. ദൈവവചനം മറ്റുള്ളവർക്ക് നൽകുന്നതിൽ നമുക്കും പൗലോസിനെ പോലെ താൽപര്യവും തീഷ്ണതയും ഉണ്ടായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. അടുത്ത രണ്ട് വാക്യങ്ങൾ ഈ ലേഖനത്തിന്റെ താക്കോൽ വാക്യങ്ങളാകുന്നു എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ. 16 വാക്യം നോക്കിക്കാട്ടെ: സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല, വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല, ഞാൻ കടക്കാരനാകുന്നു, ഞാൻ ഒരുങ്ങിയിരിക്കുന്നു, എനിക്ക് ലജ്ജയില്ല. ഇത് പൗലോസ് അപ്പോസ്തലൻ പറയുന്ന കാര്യങ്ങളാണ്. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുവാൻ കാരണമെന്താണ്? പൗലോസിന്റെ സുവിശേഷം പാവപ്പെട്ടവരെ ഉദ്ദേശിച്ചുള്ളതാണ്. അതിനോട് സംബന്ധിച്ച് വലിയ ദേവാലയങ്ങളൊന്നുമില്ല. അഭിമാനകരമായ ഒരു ദൂതല്ല അവൻ പ്രസംഗിക്കുന്നത്. റോമിലേക്ക് ഈ സുവിശേഷവുമായി കടന്നു വരുവാൻ പൗലോസിന് ലജ്ജയാണ് എന്നെല്ലാം ചിലർ അക്കാലത്ത് പറഞ്ഞിരിക്കുവാനിടയുണ്ട്. അതുകൊണ്ടാണ് സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. പൗലോസിന് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ലാതിരിക്കുവാനുള്ള കാരണം എന്താണ്? അത് ദൈവശക്തിയാണ്. ഡുണാമിസ് എന്ന ഗ്രീക്ക് വാക്കാണ് ഇവിടെ ശക്തി എന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ നിന്നാണ് ഡൈനമിറ്റ് എന്ന വാക്ക് ഉണ്ടായിരിക്കുന്നത്. സുവിശേഷം ഒരു ഡൈനമിറ്റ് ശക്തിയാണ്, ദൈവിക ശക്തിയാണത്. സുവിശേഷത്തിന് അതിൽ തന്നെ ശക്തിയുണ്ട്. ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയുള്ള ശക്തിയാണ് അതിനുള്ളത്. അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. സുവിശേഷത്തിന്റെ അന്തിമമായ ഉദ്ദേശം അതത്രേ. വിടുതൽ അഥവാ രക്ഷ എന്നത് സുവിശേഷത്തിൽ അന്തർലീനമായിരിക്കുന്ന സംഗതിയാണ്. നീതീകരണം മുതൽ തേജസ്കരണം വരെയുള്ള സകലവും അതിൽ അടങ്ങുന്നുണ്ട്. ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഞാൻ രക്ഷിക്കപ്പെടും എന്നും രക്ഷയെക്കുറിച്ച് പറയുവാൻ കഴിയും. ഒരിക്കൽ സംഭവിച്ചതും തുടർന്നുകൊണ്ടിരിക്കുന്നതുമായ പ്രവർത്തനമാണത്. സുവിശേഷം ആദ്യം യഹൂദനും പിന്നെ യവനനും ഉള്ളതാണ്. അത് സകലർക്കും വേണ്ടിയുള്ളതാണ്. മതപരമോ ജാതിചിന്തയോ കൂടാതെ സകല മനുഷ്യവർഗത്തിനും വേണ്ടിയുള്ളത് അത്ര സുവിശേഷം. ഇത് വ്യക്തിപരമായതുമത്രേ, ഓരോ വ്യക്തിയെയും ഉദ്ദേശിച്ചുള്ളതാണ്. സുവിശേഷം സാർവത്രികമാണെങ്കിലും വിശ്വസിക്കുന്ന ഏവനും വേണ്ടി ഇതിന്റെ പ്രയോജനം പരിമിതമായിരിക്കുന്നു. തെരഞ്ഞെടുപ്പും സ്വയ തീരുമാനമെടുക്കുവാനുള്ള അവകാശവും രണ്ടും ഈ പ്രസ്താവനയിൽ ഒന്നിച്ചു ചേർന്നിരിക്കുന്നു. വ്യക്തിപരമായ വിശ്വാസത്താൽ മാത്രമേ രക്ഷ സാധ്യമാകുകയുള്ളൂ. ആദ്യം യഹൂദനും പിന്നെ യവനനും എന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ ഇന്ന് സുവിശേഷം അറിയിക്കുന്നതിൽ യഹൂദന്മാർക്ക് മുൻഗണനയുണ്ട് എന്നർത്ഥമില്ല. സുവിശേഷീകരണത്തെ സംബന്ധിച്ചിടത്തോളം യഹൂദനും യവനനും ഒരേ തട്ടിലാണെന്ന് മനസ്സിലാക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. സുവിശേഷം ഒന്നാമത് യഹൂദനാണ് ലഭിച്ചത്. പെന്തക്കോസ് ദിവസം താങ്കൾ യെരുശലേമിൽ ഉണ്ടായിരുന്നുവെങ്കിൽ താങ്കൾക്ക് പൂർണമായും യഹൂദന്മാരുടെ ഒരു യോഗം കാണുവാൻ കഴിയുമായിരുന്നു. പൗലോസ് അപ്പോസ്തലനും തന്റെ പ്രേഷിത യാത്രകളിൽ ആദ്യം യഹൂദന്മാരുടെ സിനഗോഗുകളിലാണ് സുവിശേഷവുമായി കടന്നിയെന്നത് നമുക്കറിയാം. എന്നാൽ അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 13 അധ്യായത്തിന്റെ 46 വാക്യത്തിൽ വായിക്കുന്നത്: അപ്പോൾ പൗലോസും ബർന്നബാസും ധൈര്യം പൂണ്ട് ദൈവവചനം ആദ്യം നിങ്ങളോട് പറയുന്നത് ആവശ്യമായിരുന്നു, എന്നാൽ നിങ്ങൾ അതിനെ തള്ളി നിങ്ങളെ തന്നെ നിത്യജീവൻ അയോഗ്യർ എന്ന് വിധിച്ചു കളയുന്നതിനാൽ ഇതാ ഞങ്ങൾ ജാതികളിലേക്ക് തിരിയുന്നു. സുവിശേഷം യഹൂദ പട്ടണമായ യെരുശലേമിലാണ് ആരംഭിച്ചത്. അനന്തരം അത് യഹൂദ്യ, ശമരിയ എന്ന് മാത്രമല്ല ഭൂമിയുടെ അറ്റത്തോളം വ്യാപിക്കുകയാണ് ചെയ്തത്. സുവിശേഷത്തിന്റെ പ്രയോജനം രക്ഷയാകുന്നു എന്നും ഇതിന്റെ വ്യാപ്തി ഭൂലോകം മുഴുവനും, അതായത് സകലർക്കുമാകുന്നു എന്നും അതിന്റെ വ്യവസ്ഥ യേശുക്രിസ്തുവിലുള്ള വിശ്വാസമാണെന്നും ഈ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. 17 വാക്യം നാം വായിക്കുന്നു: അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നെഴുതിയിരിക്കുന്നുവല്ലോ. ഒരു ദൈവനീതി വെളിപ്പെടുന്നു എന്നതത്രേ ഇതിന്റെ അർത്ഥം. ദൈവത്തിന്റെ നീതി അവന്റെ സ്വഭാവ ഗുണങ്ങളിലൊന്നാണ്. ദൈവം തന്റെ സ്വഭാവം ആരുമായി പങ്കുവയ്ക്കുകയില്ല. ദൈവത്തിൽ നിന്നുള്ള ഒരു നീതി എന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഇത് മനുഷ്യരുടെ നീതിയല്ല, മനുഷ്യന്റെ നീതി ദൈവം അംഗീകരിക്കുകയില്ല എന്ന് ദൈവം നേരത്തെ തന്നെ പറഞ്ഞിരിക്കുന്നു. മനുഷ്യരുടെ നീതി പ്രവൃത്തികളൊക്കെയും കറപുരണ്ട തുണി പോലെയാകുന്നു എന്ന് യെശയ്യാ പ്രവചനത്തിൽ നാം വായിക്കുന്നു. ക്രിസ്തു നമ്മിൽ ഉളവാക്കുന്ന നീതീകരണത്തെക്കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ സംസാരിക്കുന്നത്. ഒരു നഷ്ടപ്പെട്ട പാപി ക്രിസ്തുവിൽ ആയിത്തീരുമ്പോൾ ദൈവം അവനെ ക്രിസ്തുവിലാണ് കാണുന്നത്. ക്രിസ്തു അവനുവേണ്ടി നിർവഹിച്ച പ്രവൃത്തി കാരണം ദൈവം ഒരു വിശ്വാസിയെ പൂർണ്ണമായും സ്വീകരിക്കുന്നു. വിശ്വാസത്താൽ മാത്രമേ ഈ നീതീകരണം അവകാശമാക്കുവാൻ കഴിയുകയുള്ളൂ സുഹൃത്തെ. വിശ്വാസത്താലുള്ള നീതീകരണം അത്രേ അതിനെക്കുറിച്ച് അത്ര ഇവിടെ പറയുന്നത്. താങ്കൾക്ക് അതിനുവേണ്ടി പ്രവൃത്തിയെടുക്കുന്നതിനോ എന്തെങ്കിലും മുതൽ മുടക്കുന്നതിനോ വില കൊടുത്തു വാങ്ങുന്നതിനോ കഴിയുകയില്ല. വിശ്വാസത്താൽ സ്വീകരിക്കുകയല്ലാതെ താങ്കൾക്ക് അതിനുവേണ്ടി യാതൊന്നും ചെയ്യുവാൻ സാധ്യമല്ല. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല ക്രിസ്തുവിങ്കലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും എന്ന് ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നു. പുതിയ നിയമത്തിൽ നീതീകരണം എന്ന വാക്ക് 92 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ 36 പ്രാവശ്യവും റോമർ കെഴുതിയ ലേഖനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയായിരിക്കുക എന്നാണ് അതിന്റെ പ്രാഥമിക അർത്ഥം. പാപം എന്നുള്ളതിന്റെ എതിർ അർത്ഥമാണ് ഇതിനുള്ളത്. ദൈവം ഒരു മനുഷ്യനെക്കുറിച്ച് ആഗ്രഹിക്കുന്ന നിലവാരത്തിലായിരിക്കുന്ന അവസ്ഥയാണിത്. പൗലോസ് പറയുന്ന നീതീകരണം ദൈവം കൽപ്പിക്കുന്നതും ദൈവം തന്നെ നൽകുന്നതുമായ നീതീകരണമാണ്. അത് ദൈവത്തിങ്കൽ നിന്ന് ലഭിക്കുന്നതുമായ നീതീകരണം അത്രേ. വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വിശ്വാസത്താൽ വിശ്വാസത്തിലേക്ക് എന്നത്രേ. ദൈവം നമ്മെ വിശ്വാസത്താൽ രക്ഷിക്കുന്നു. നാം വിശ്വാസത്താൽ ജീവിക്കുകയും വിശ്വാസത്താൽ മരിക്കുകയും ചെയ്യുന്നു. വിശ്വാസത്താൽ നാം സ്വർഗത്തിലെത്തുകയും ചെയ്യുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നെഴുതിയിരിക്കുന്നുവല്ലോ. ഇത് ഹബക്കൂക്ക് 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അത്രേ. നീതിമാനോ വിശ്വാസത്താൽ ജീവിച്ചിരിക്കുമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. ഈ വാക്യം പുതിയ നിയമത്തിലെ റോമർ കെഴുതിയ ലേഖനം, ഗലാത്തി ലേഖനം, എബ്രായർ കെഴുതിയ ലേഖനം എന്നീ 3 ലേഖനങ്ങളിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ക്രിസ്തു മരിച്ചതുകൊണ്ട് അവൻ വിശ്വസിക്കുന്ന ഒരു പാപിക്ക് പാപക്ഷമ ലഭ്യമാക്കുന്നു എന്ന് മാത്രമല്ല, ക്രിസ്തുവിൽ പൂർണനായി ദൈവം മുൻപാകെ അവന് നിൽക്കുവാൻ കഴിയും എന്നത്ര വിശ്വാസത്താലുള്ള നീതീകരണം എന്നതിന്റെ അർത്ഥം. പാപം കുറഞ്ഞു കിട്ടുന്നു എന്ന് മാത്രമല്ല, നീതീകരണം കൂടി നമുക്ക് ലഭിക്കുന്നു. നമ്മെ ദൈവം മുൻപിൽ ക്രിസ്തുവിൽ പൂർണരായി നിർത്തേണ്ടതിന് അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിനേൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്നുവെന്ന് റോമലേഖനം 4:25 നാം വായിക്കുന്നു. ദൈവം കൃപയാൽ നമ്മെ രക്ഷിക്കുന്നു. അതിന്റെ അർത്ഥം നമുക്ക് യാതൊരു യോഗ്യതയും ഇല്ല എന്നാണ്. നാം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ദൈവം നമ്മെ രക്ഷിക്കുന്നത്. ഇതിന്റെ മറവിൽ സ്വർഗത്തിന്റെ പുറംവാതിലിൽ കൂടി ദൈവം യാതൊരു പാപിയെയും അകത്ത് പ്രവേശിപ്പിക്കുകയില്ല. പാപിയുടെ പാപത്തിന്റെ ശിക്ഷ ഏറ്റില്ല എങ്കിൽ ദൈവത്തിന്റെ നീതി തന്നെ അപകടത്തിലായിത്തീരും. എന്നാൽ ദൈവം നമ്മെ സ്നേഹിക്കുന്നതുകൊണ്ട് ക്രിസ്തു നമുക്ക് വേണ്ടി പാപശിക്ഷ ഏറ്റെടുത്ത് മരണം സഹിച്ചു. സ്വർഗത്തിലേക്കുള്ള വഴികർത്താവായ യേശു ക്രിസ്തുവാണ്. നമ്മുടെ പാപത്തിന്റെ ശിക്ഷ ക്രിസ്തു ഏറ്റതിനാൽ നമ്മുടെ രക്ഷ അവന്റെ മരണത്തിലുള്ള വിശ്വാസത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഇതോടെ പൗലോസ് തന്റെ മുഖപുര അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗത്ത് പൗലോസ് മനുഷ്യന്റെ പാപത്തെ വെളിപ്പെടുത്തുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മനുഷ്യൻ പാപിയാകുന്നു എന്നത് സാർവത്രികമായ സത്യമാണ്. ദൈവം മുൻപാകെ സകല മനുഷ്യരും തെറ്റുകാരാണ്. സകലർക്കും ഒരു രക്ഷകനെ ആവശ്യമാണ്. 18-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. ദൈവത്തിന്റെ കോപം വെളിപ്പെടുന്നു. വാസ്തവത്തിൽ രക്ഷ എന്താകുന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ പാപം എത്രമാത്രം മോശമാകുന്നു എന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്രേ. രക്ഷയുടെ അളവ് മാത്രം പാപമാകുന്നു എന്നൊരു ദൈവദാസൻ പറഞ്ഞിട്ടുണ്ട്. പാപത്തിനെതിരെയുള്ള ദൈവത്തിന്റെ ശിക്ഷയല്ല ദൈവത്തിന്റെ മനോഭാവമാണ് ദൈവകോപം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് അവന്റെ വിശുദ്ധമായ കോപമാണ്. കോപം എന്നത് നീതി എന്നതിന്റെ വിരോധാലങ്കാരമാകുന്നു. അതുമാത്രമല്ല, പരസ്പര സംബന്ധമായിട്ടാണ് ഇവിടെ ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. പഴയ നിയമത്തിൽ ക്രോധം നിറഞ്ഞ ശിക്ഷിക്കുക മാത്രം ചെയ്യുന്ന ഒരു ദൈവത്തെയും പുതിയ നിയമത്തിൽ സ്നേഹവാനായ ദൈവത്തെയും കാണുവാൻ കഴിയുന്നു എന്ന് ചിലർ പറയാറുണ്ട്. അതിനുത്തരമായിട്ടാണ് ദൈവകോപം സ്വർഗത്തിൽ നിന്നും വെളിപ്പെടുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവകോപം തുടർച്ചയായി വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ദുഷ്ടതയോടുള്ള ദൈവത്തിന്റെ നിരന്തരമായ അപ്രീതിയും വെറുപ്പുമാണ് ദൈവകോപത്തിൽ പ്രകടമാകുന്നത്. നാം ജീവിക്കുന്ന ഈ കാലങ്ങളിലും ഇത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ദൈവം മാറ്റമില്ലാത്തവനാണ്. ദൈവം കരുണയുള്ളവനാണ്. പാപിയോട് ദൈവം എന്തെങ്കിലും ഇളവ് ചെയ്തു കൊടുക്കുന്നതുകൊണ്ടല്ല, പിന്നെയോ ക്രിസ്തു പാപിക്കു വേണ്ടി മരിച്ചതുകൊണ്ടാണ് അവൻ കരുണയുള്ളവനായിരിക്കുന്നത്. പാപത്തോടുള്ള ദൈവത്തിന്റെ മനോഭാവത്തിന് സുവിശേഷം മാറ്റം വരുത്തിയിട്ടില്ല. പാപിയെ സ്വീകരിക്കുന്നതിന് സുവിശേഷം കാരണമായി തീർന്നിരിക്കുന്നു. ഒരു പാപിയന്മേലുള്ളത് ഒന്നുകിൽ ദൈവത്തിന്റെ നീതി, അല്ലാത്ത പക്ഷം ദൈവത്തിന്റെ കോപം. ഇവ രണ്ടും സ്വർഗത്തിൽ നിന്ന് വെളിപ്പെട്ടിരിക്കുന്നു. എവിടെ നോക്കിയാലും ഇത് നമുക്ക് കാണുവാൻ കഴിയും. പാപം എത്രമാത്രം മോശമാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന എയ്ഡ്സ് എന്ന മാരക രോഗത്തെ മനസ്സിലാക്കിയാൽ മതി. എന്നിട്ടും അവിഹിത ലൈംഗിക ബന്ധങ്ങൾ കൂടി വരിക മാത്രം ഇല്ലേ? സുഹൃത്തെ, പാപം കൊണ്ട് രക്ഷപ്പെടാമെന്ന് ചിന്തിക്കരുത്. ആദ്യം ഒരു രസമായി തോന്നുന്നത് പിന്നീട് ഒരു സർപ്പം പോലെ നമ്മെ ചുറ്റി വരിഞ്ഞു മുറുക്കി നശിപ്പിക്കും. ദൈവക്രോധം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. മറക്കരുത്, ഒടുവിൽ അന്ത്യന്യായവിധിയും അഭിമുഖീകരിക്കേണ്ടതായി വരും. 18-ാം വാക്യത്തിൽ നാം വായിച്ച മറ്റൊരു കാര്യം എന്തെന്നാൽ, സകല അഭക്തിക്കും നേരെ എന്നതാണ്. ദൈവത്തിനെതിരായിട്ടുള്ളതാണ് അഭക്തി എന്ന് പറയുന്നത്. ദൈവത്തിന്റെ സ്വഭാവത്തെ ത്യജിക്കുന്നതാണ് അഭക്തി. ഉദാഹരണത്തിന്, ദൈവം സ്നേഹമാകുന്നു എന്നുള്ള ദൈവ സ്വഭാവം ഞാനത് അംഗീകരിക്കുന്നില്ല എങ്കിൽ അഭക്തിയാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. അനീതി മനുഷ്യനെതിരെയുള്ള പാപമാണ് അനീതി. അഭക്തി ദൈവത്തിനെതിരാണെങ്കിൽ അനീതി മനുഷ്യനെതിരായുള്ള പ്രവർത്തനങ്ങളാണ്. തന്റെ തൊഴിൽ രംഗത്ത് അവിശ്വസ്ത കാണിക്കുന്ന മനുഷ്യൻ, റോഡ് നിയമം ലംഘിച്ച് ആരുടെയെങ്കിലും മരണത്തിനിടയാക്കുന്ന മദ്യപാനിയായ മനുഷ്യൻ, ഇവരൊക്കെ മനുഷ്യർക്കെതിരെ പാപം ചെയ്യുന്നു. കൈക്കൂലി മേടിക്കുന്ന മനുഷ്യൻ മറ്റൊരു ഉദാഹരണമാണ്. ദൈവം ഇതിനൊക്കെ ന്യായം വിധിക്കുക തന്നെ ചെയ്യും. അനീതിയെ ശിക്ഷിക്കുന്ന ദൈവത്തിന്റെ ക്രോധം വെളിപ്പെടുന്നു. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന, അനീതി കൊണ്ട് സത്യത്തെ അമർച്ച ചെയ്യുന്നത് എന്നർത്ഥമാണ് ഇവിടെയുള്ളത്. ഇങ്ങനെ പ്രവർത്തിക്കുന്നവർക്കെതിരെ ദൈവ ക്രോധം വെളിപ്പെട്ടിരിക്കുന്നു. 19-ാം വാക്യം നോക്കിക്കാട്ടെ, ദൈവത്തെക്കുറിച്ച് അറിയാകുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു, ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. ദൈവത്തിൽ നിന്നും നേരിട്ടുള്ള ഒരു വെളിപ്പാടുണ്ട്. 20-ാം വാക്യത്തിൽ നാം കാണുന്നത്, അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോകസൃഷ്ടി മുതൽ അവന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ. താങ്കളും ഞാനും ജീവിക്കുന്ന ഈ പ്രപഞ്ചം ദൈവത്തെക്കുറിച്ച് രണ്ട് പ്രധാന കാര്യങ്ങൾ പ്രസ്താവിക്കുന്നുണ്ട്, ദൈവത്തിന്റെ ആളത്വവും അവന്റെ ശക്തിയും. ലോകസൃഷ്ടി മുതൽ ഈ കാര്യങ്ങൾ വ്യക്തമായി കാണുവാൻ കഴിയുന്നുണ്ട്. അദൃശ്യമായ കാര്യങ്ങൾ എപ്രകാരമാണ് കാണുവാൻ കഴിയുന്നത്? തന്റെ വായനക്കാരുടെ ശ്രദ്ധയെ ആകർഷിക്കുവാനായി പൗലോസ് അപ്പോസ്തോലൻ ഈ വൈരുദ്ധ്യമായ പ്രസ്താവന ബോധപൂർവം ചെയ്തിരിക്കുകയാണ്. അതായത്, പ്രകൃതിയുടെ വ്യക്തമില്ലായ്മ മനുഷ്യനിർമ്മിതമായ ഒരു മറിമായമാണ് പോലും, സൃഷ്ടി വെളിപ്പാടിനെ പ്രകാശിപ്പിക്കുന്ന വെളിച്ചമാണ് പോലും, അത് പ്രാഥമികമായ വെളിപ്പാടാണ്. സങ്കീർത്തനക്കാരൻ പാടിയത് ഇപ്രകാരമാണ്, നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ എന്നത്രേ. വീണ്ടും പാടിയിരിക്കുന്നു, ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു എന്ന്. അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി, അതായത് അവന്റെ ശക്തിയും ആളത്വവും സൃഷ്ടി ദൈവത്തിന്റെ മാറ്റമില്ലാത്ത ശക്തിയും അവന്റെ അസ്തിത്വവും വെളിപ്പെടുത്തുന്നു. താൻ കാണുന്നതിന്റെ എല്ലാം അർത്ഥം മനസ്സിലാക്കി ദൈവത്തെക്കുറിച്ചൊരു അറിവ് നേടുവാൻ മനുഷ്യനിൽ തന്നെ ഒരു കഴിവുണ്ടെന്ന് ഒരു പണ്ഡിതൻ പറഞ്ഞിരിക്കുന്നു. മനുഷ്യന്റെ ഏറ്റവും മൂഢത്തരമായ നിലപാട് നിരീശ്വരത്വമാകുന്നു, അതായത് യുക്തിഹീനതയും അറിവില്ലായ്മയുമാണ്. ഇത്തരം നിലപാടുള്ള എന്റെ ശ്രോതാക്കളുണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയുവാനുള്ളത്, സങ്കീർത്തനക്കാരനോടൊപ്പം ശ്രദ്ധിച്ചാലും ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. ഇവിടെ മൂഢനെന്ന് ഉപയോഗിച്ചിരിക്കുന്ന പദത്തിന്റെ അർത്ഥം ബുദ്ധികെട്ടവൻ അഥവാ സ്ഥിരബുദ്ധിയില്ലാത്തവൻ എന്നാണ്. ദൈവത്തിന്റെ അസ്തിത്വത്തെ നിഷേധിക്കുന്ന മനുഷ്യൻ സ്ഥിരബുദ്ധിയില്ലാത്തവൻ അഥവാ മൂഢനാണ്. അവർക്ക് പ്രതിവാദം ആയിരിക്കേണ്ടതിന് തന്നെ. മനുഷ്യന് ഒരു ഒഴികഴിവും പറയുവാൻ കഴിയാത്ത വിധം സൃഷ്ടി വളരെ വ്യക്തമായി ദൈവത്തെ വെളിപ്പെടുത്തുന്നു. മനുഷ്യന്റെ പാപത്തിന്റെ ചരിത്ര പശ്ചാത്തലം വെളിപ്പെടുത്തുന്ന ഒരു ഭാഗമത്രേ ഇത്. പാപം മനുഷ്യന്റെ അജ്ഞത മൂലം ഉളവായതല്ല, വ്യക്തമായ പ്രകാശത്തിൽ മനഃപൂർവമായ എതിർപ്പാണ് പാപം. നീതി എന്തെന്നോ നന്മ എന്തെന്നോ പാപം എന്തെന്നോ തിരിച്ചറിയാതെ ചെയ്ത പ്രവൃത്തികളല്ല ഇതെല്ലാം. വ്യക്തമായി അറിഞ്ഞിട്ട് തന്നെ ദൈവത്തോട് മറുതലിക്കുന്ന മനോഭാവം. അടുത്ത ചില വാക്യങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ, ഏദൻ തോട്ടത്തിൽ ആരംഭിച്ച് മനുഷ്യൻ കീഴോട്ട് പോയ 7 പടികൾ നമുക്ക് കാണുവാൻ സാധിക്കും. 21, 22, 23 വാക്യങ്ങളിൽ അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായിത്തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. മനുഷ്യൻ ഉയർച്ചയിലേക്ക് അഥവാ മുകളിലേക്ക് നീങ്ങുന്ന ഒരു കാര്യമേയില്ല. ഈ വാക്യങ്ങൾ പരിണാമ സിദ്ധാന്തത്തിന് നേരെ എതിരാണ്. മനുഷ്യൻ ശാരീരികമായോ ധാർമ്മികമായോ ബുദ്ധിപരമായോ ആത്മീകമായോ പുരോഗമിക്കുന്നില്ല. ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ താങ്കൾ ഒരുപക്ഷെ സമ്മതിച്ചില്ല എന്ന് വന്നേക്കാം. എന്നാൽ വാസ്തവം അതല്ലേ? ദൈവത്തെ ദൈവമെന്നോർത്ത് മഹത്വീകരിച്ചില്ല, അവന് നന്ദി കരേറ്റിയില്ല. അതുപോലെ തന്നെ തങ്ങളുടെ നിരൂപണങ്ങളിൽ അവർ വ്യർത്ഥരായിത്തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. 24 വാക്യത്തിൽ നാം വായിക്കുന്നത്, അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളാൽ സ്വന്ത ശരീരങ്ങളെ തമ്മിൽ തമ്മിൽ അപമാനിക്കേണ്ടതിന് അശുദ്ധിയിലേൽപ്പിച്ചു. ലൈംഗിക കാര്യങ്ങളിൽ നശിച്ച മനുഷ്യന്റെ ജീവിതത്തിൽ നിന്നും അവൻ എത്രമാത്രം അധപ്പതിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. അതെ, 25 വാക്യത്തിൽ വായിക്കുന്നു, ദൈവത്തിന്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചു. അവൻ എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ. ഇവിടെ ദൈവം മനുഷ്യൻ എത്രമാത്രം താണുപോയി എന്ന് വീണ്ടും വീണ്ടും പറയുകയാണ്. 32 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നാം കാണുന്നത്, ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ദൈവന്യായം അവർ അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല, പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുകയും കൂടെ ചെയ്തു. മനുഷ്യന് ദൈവത്തിൽ നിന്നും ഒരു വെളിപ്പാട് ലഭിച്ചിട്ടുണ്ട്. മനുഷ്യൻ ദൈവന്യായവിധി അറിഞ്ഞിട്ടും ആ വക പാപങ്ങളിൽ തന്നെ തുടരുകയും അവ പ്രവർത്തിക്കുന്നവരെ അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിന്റെ അവസ്ഥ എങ്ങനെയുണ്ട്?
വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ടാലും.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി malayalamttb@radio882.com.
ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ഇനി പറയുന്ന നമ്പറിൽ വിളിച്ചാലും 1-860-4255-882. നമ്പർ ഒരിക്കൽ കൂടി: 1-860-4255-882.
ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
സ്തുതിയും ആരാധനയും കർത്താവിനായി, എൻ ശക്തിയും ബലവും ദൈവത്തിൻ്റെയായി. സ്തുതിയും ആരാധനയും കർത്താവിനായി, എൻ ശക്തിയും ബലവും ദൈവത്തിൻ്റെയായി. ഏകുന്നു ഞാനിത പൂർണമായി, നിറയ്ക്കുക ആത്മാവിൻ പുതുബലത്താൽ. ഏകുന്നു ഞാനിത പൂർണമായി, നിറയ്ക്കുക ആത്മാവിൻ പുതുബലത്താൽ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചെയ്യില്ലെന്നെ ഓർത്തല്ലോ, വേദനയില്ലെന്നെ താങ്ങിയല്ലോ. കാഴ്ചയില്ലെന്നെ ഓർത്തല്ലോ, വേദനയില്ലെന്നെ താങ്ങിയല്ലോ. സ്വർഗരാജ്യം എത്തുവോളം പാരി നിനക്കായി പാടിയിടും. സ്വർഗരാജ്യം എത്തുവോളം പാരി നിനക്കായി പാടിയിടും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉണരുക ിൽ ബലം ധരിച്ച് സ്വർഗരാജെ പോയിടുവാൻ. ഉണരുക ആത്മാവിൽ ബലം ധരിച്ച് സ്വർ സ്വർഗരാജെ പോയിടുവാൻ ദൂതരോട് തങ്ങാരാധിപ്പാൻ കാലം ഇനിയും ഏറെയില്ല ദൂതരോട് തങ്ങാരാധിപ്പാൻ.